ഇങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പല വേദവാക്യങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ആ വായിച്ച വേദവാക്യങ്ങളുടെ ഒരു ഇത് നമ്മുടെ ബൈബിളിൽ തുടർമാനമായിട്ട് വരുന്ന ഒരു തീമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു ചിന്ത, ആശയം ആണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ആശയം ഇതാണ്, ആര് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, ആര് ദൈവത്തിന് വേണ്ടി നിൽക്കും, ആര് ദൈവത്തിങ്ങളിലേക്ക് മടങ്ങി വരും. ദൈവം പഴയ നിയമം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഓരോരുത്തരോടും, ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പല പല സ്ഥലങ്ങളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായി, ഓ, ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഐ വോണ്ട് ഷേക്ക് ഈ ഗ്രൗണ്ട്. ഞാൻ അത്ര ഉറച്ചു നിൽക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം എനിക്ക് തന്നെ എന്നെക്കുറിച്ച് തന്നെ ബോധ്യമായി. അതുകൊണ്ട് നിന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടെ ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇത് ഇന്നത്തെ ഈ സന്ദേശം സംസാരിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഒരു അനുഭവം എടുത്ത് ഞാൻ നിങ്ങളോട് കാണിച്ചാണ്. പഴയ നിയമത്തിൽ നടന്ന ഒരു കാര്യം, അത് യോശുവയുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ്. യോശുവ, ഞാൻ ഇതിനെ വായിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ട് വിവരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ പശ്ചാത്തലം അറിയാമോ എന്ന് എനിക്കറിയില്ല. പലർക്കും ഇത് വളരെ പരിചിതമായിരിക്കും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയട്ടെ. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചത് ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രവൃത്തി ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അബ്രഹാമിൻ്റെ സന്തതിയിൽ കൂടി രക്ഷകൻ വരുവാൻ വേണ്ടി ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ ഇസാക്കിനെയും ഇസാക്കിനെ യാക്കോബിനെയും ഈശോയെയും പിന്നെ അങ്ങനെ അവർക്ക് മക്കളെ കൊടുത്തു. അവരെ മിസ്രയീമിലൊക്കെ പോയി, വരൾച്ച വന്നപ്പോൾ കനാൻ ദേശം അവർക്ക് കൊടുത്താണ്. അവിടെ താമസിക്കുമായിരുന്നു, പക്ഷേ അവരുടെ അല്ലായിരുന്നു. അവിടെ ഹിത്യർ, അമോനിയർ, പെരിസൈറ്റ്സ്, ഇങ്ങനെ പല ജനക്കൂട്ടങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇടയിൽ ഇവർ പൂർവ്വികന്മാർ താമസിച്ചു. അത് കഴിഞ്ഞ് അവർ മിസ്രയീമിൽ പോയി. മിസ്രയീമിൽ അവർ വലിയ ഒരു ജനമായി തീർന്നതും കൊണ്ട് മിസ്രയീമ്യർ അവരെ അടിമകളാക്കി. 400 വർഷത്തോളം അവർ അടിമകളായി മിസ്രയീമിലായിരുന്നു. ദൈവം തൻ്റെ വീര്യപ്രവൃത്തിയാൽ അവരെ അവിടെ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വിടുവിച്ചു. ഇത്രയുള്ള കഥകൾ നമുക്കെല്ലാം അറിയാം. അത് കഴിഞ്ഞിട്ട് യോശുവ, മോശയുടെ കാലം കഴിഞ്ഞിട്ട് യോശുവ കാനാൻ ദേശം കീഴടക്കുവാൻ ദൈവം യോശുവയെ ഉപയോഗിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ അവർ കീഴടങ്ങി. 21-ാം അധ്യായം യോശുവയിൽ നമ്മൾ വായിക്കുന്നതിന് യോശുവ അവർക്ക് ജനത്തോട് യാത്ര പറയുന്നതായിട്ട് കാണുന്നു. ആ അധ്യായം കൂടെ ഇന്ന് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നമ്മളത് വായിക്കുന്നില്ല. 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 28 വരെ നമ്മളെല്ലാവരും കൂടെ വായിക്കാൻ പോവാണ്. വാക്യപ്രതിവാക്യമായി വായിക്കാൻ പോവാണ്. വാക്യപ്രതിവാക്യമായി വായിക്കുന്നത് എന്തോന്നറിയാമോ? രാഹുൽ അവിടെ ഇത് തലയടക്കുന്നത്, വേറെ ആരും തലയടക്കുന്നില്ല. ഇവിടെ റെസ്പോൺസീവ് റീഡിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ലീഡ് ചെയ്യുന്ന ഒരാൾ ഒരു വാക്കും വേറെ മറ്റു ജനം എല്ലാം രണ്ടാമത്തെ വാക്യവും, പിന്നെ ലീഡ് ചെയ്യുന്ന ആൾ ഒരു വാക്യം, ജനമെല്ലാം മൂന്നാമത്തെ വാക്യം, പിന്നെ ജനമെല്ലാം 4-ാമത്തെ വാക്യം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വായിക്കാൻ പോണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? യോശുവ 24. എല്ലാവരും തയ്യാറാണോ കൂടെ വായിക്കുവാൻ? അനന്തരം യോശുവ, എൻ്റെ കൂടെ വായിക്കാനല്ല, നിങ്ങൾ 2-ാമത്തെ വാക്യം വായിക്കണ്ടേ? ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ 3-ാമത്തെ വാക്യം വായിക്കും, പിന്നെ നിങ്ങൾ 4-ാമത്തെ വാക്യം വായിക്കണം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേക്കെമിൽ കൂട്ടി, ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസാക്കിനെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ച് അതിൻ്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രയീമ്യർക്കും മധ്യ അന്ധകാരം വെച്ചു. കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ മിസ്രയീമ്യരോട് ചെയ്ത് നിങ്ങൾ കണ്ണാലെ കണ്ടു. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. അനന്തരം സിപ്പോറിൻ്റെ മകൻ മോവാബ്യ രാജാവായ ബാലാക്ക് പുറപ്പെട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിക്കുവാൻ ബെയോറിൻ്റെ മകനായ ബിലയാമിനെ വിളിപ്പിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് യെരിഹോയിലേക്ക് വന്നു. യെരിഹോ നിവാസികൾ അമോരിയർ, പെരീസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലയോ? യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ യഹോവയെ ജനം യോശുവയുടെ അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായ്ക്കുവീൻ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോശുവ എന്ന ജനവുമായ ഒരു നിയമം ചെയ്തു. അവർക്ക് ശേക്കെമിൽ വെച്ച ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ചട്ടങ്ങൾ വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിതാവേ, ഞങ്ങൾ വായിച്ചു കേട്ട ഈ വചനം അങ്ങയുടെ വചനമാണല്ലോ. ഞങ്ങൾ നീതിയുടെ അഭ്യാസത്തിനും അങ്ങയുടെ വഴിയിൽ നടപ്പാനും അങ്ങ് തന്ന വചനമാണല്ലോ. കർത്താവെ, ഞങ്ങൾ ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് ഇന്ന് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇരുന്നാട്ടെ. ഇവിടെ നമ്മൾ യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുന്നുടനെ നമ്മൾ കാണുന്നത് ഇതാണ്. യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്നു, തിരിഞ്ഞു നോക്കുന്നുടനെ നന്ദിയോടെ നമ്മൾ ദൈവത്തിൻ്റെ നന്മകൾ ഓർക്കണം. ദൈവം അബ്രഹാമിനെ വിളിച്ച് താൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് താൻ തീരുമാനിച്ചിരുന്ന ആ നല്ല അത്ഭുതമായ അതിശയരമായ കാര്യങ്ങൾ അവരുടെ ഇടയിൽ ചെയ്തു. യോശുവ ആ സൽപ്രവൃത്തികളെക്കുറിച്ചെല്ലാം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. പക്ഷേ യോശുവ പറഞ്ഞ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. യോശുവ പറഞ്ഞത്, ഇവിടെ ഒരു യോശുവ ഉണ്ടല്ലോ, പുള്ളി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ, അതുണ്ടോ? ഓക്കെ, യോശുവ അവരോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ വഴി നടന്നില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമുണ്ടാകും. ഞാനിവിടെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. നമ്മുടെ ശത്രുക്കൾ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരല്ല. അന്ന് കനാന്യർ, പെരിസ്യർ, അമോന്യർ ഇവരെന്നൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മുടെ ശത്രുക്കൾ ആരാണ്? വാഴ്ചകളും അധികാരങ്ങളും. ഓക്കെ, വാഴ്ചകളും അധികാരങ്ങളും സ്വർഗത്തിലെ ശക്തികളൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. കാരണം ലോകത്തിലുള്ള നമ്മുടെ അയൽക്കാർ നമ്മൾ ശത്രുക്കളാന്ന് ചിന്തിക്കുന്നവർ, എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ, ആരും നമ്മുടെ ശത്രുക്കളല്ല. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അവരെല്ലാം കർത്താവിനെ അറിയേണ്ടി വരും, രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടി വരുമാണ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നടുവിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, ഓ ആ കൂട്ടം ജനം, അല്ലെങ്കിൽ ഇവര്, അല്ലെങ്കിൽ അവര്, ഓ ഇവരൊക്കെ വലിയ പ്രശ്നമാണ്. അവരൊന്നുമല്ല പ്രശ്നം, സാത്താനാണ് പ്രശ്നം. ഇത് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണം. നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. നമുക്കൊരു ചെറിയ ദൈവം തന്നെ നമ്മുടെ കണ്ണുകൾ തുറന്ന് നമുക്കൊരു വെളിപാട് തരണം. ആൾക്കാരല്ല നമ്മുടെ പ്രശ്നം, ഒരിക്കലുമല്ല. വേറെ ആരും നമ്മുടെ ശത്രുക്കളല്ല. ദൈവം തന്നെ നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഇവിടെ നമ്മൾ നോക്കുന്നുടനെ യോശുവ 24:1-13 തിരികെ നോക്കുന്നു നന്ദിയോടെ എന്നുള്ള ഒരു കാര്യമാണ് 1 മുതൽ 14 വരെ നമ്മൾ കാണുന്നത്. യോശുവ അതാണ് പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ നടന്നു, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടന്നു, യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്നു, പിന്നെ മുമ്പ് എന്ത് നടന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14 മുതൽ നോക്കുന്നുടനെ യോശുവ അവർക്ക് ഒരു വെല്ലുവിളി കൊടുക്കുന്നു. ദസ് എ ചലഞ്ച് ടു സ്റ്റാർട്ട് എ ഫ്രഷ്. അവിടെയാണ് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രസക്തി ഉള്ളതായിട്ട് പിന്നെ പൊങ്ങി വരുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ആകയാൽ എന്ന് വെച്ചാൽ എന്തുവാണ്? ദൈവം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്തതും കൊണ്ട്, ദൈവമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തുവെന്ന്? ദൈവം എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്നത് എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, വണ്ടർഫുൾ. കാരണം ഉറപ്പില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് കൂടെ നടക്കാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വേല ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ ക്ഷമ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഈ ഒഴുക്കിൻ്റെ കൂടെ നമ്മൾ പോകാം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഇസ്രായേൽ മക്കളൊക്കെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരായിരുന്നോ യോശുവ പറഞ്ഞത്? അവർ മിസ്രയീമിൽ വിടുവിക്കപ്പെട്ടവരായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് 40 വർഷം, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങൾ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യയോടെ വരുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ എന്തെങ്കിലും കാണണമെന്ന്? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളാരും പ്രാർത്ഥിച്ചിട്ടില്ലേ? കർത്താവേ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നും വേണമെന്നേ ഒരാഗ്രഹമില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര സ്പിരിച്വലായിരിക്കും അല്ലേ? കണ്ടിട്ടുള്ളവരോ? കണ്ടിട്ടുള്ളവർ ഭയങ്കര ആത്മീയരായിരിക്കും അല്ലേ? 40 വർഷം അവരെ എല്ലാ ദിവസവും കണ്ടു. രാത്രിയിൽ മേഘസ്തംഭം, അഗ്നിസ്തൂണ് പകല്, മേഘസ്തംഭം രാത്രിയിൽ, രാത്രിയിൽ അഗ്നി, എല്ലാ ദിവസവും കണ്ടവരാണ്. എല്ലാ ദിവസവും മോശി ആ സമാഗമന കൂടാരത്തിൽ കയറി തിരികെ വരുന്നുണ്ട്. അവൻ്റെ മുഖം ഇത്രമാത്രം തിളങ്ങിയത് കൊണ്ട് ആളുകൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു തുണിയെടുത്ത് തലയിലിട്ടു. അറിയാമോ, ആക്ഷരികമായി ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് ഓരോ ദിവസവും അനുഭവിച്ച് നടന്ന ഒരു കൂട്ടം ജനമാണ് അവർ. ഓക്കെ, എന്തൊരു എന്തൊരു വേർപെട്ട കൂട്ടമായിരിക്കണം അല്ലേ? ഇവിടാണ് ദൈവം നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റാൻ പോകുന്നത്. വചനം ശരിക്കൊന്ന് വായിക്കുവാണെങ്കിൽ ഉടയും. കാരണം യോശുവ എന്തുവാ പറയുന്നത്? നിങ്ങൾ ദൈവത്തിനോട് നടക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ദൈവങ്ങളുടെ പുറകെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിനോട് നടക്കുക. ഇവിടെ നമ്മൾ നോക്കുന്നുടനെ 23-ാം വാക്യം നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം 14-18 വരെയാണ് നോക്കുന്നത്. പക്ഷേ 23-ാം വാക്യം നോക്കിയാൽ യോശുവ പറയുന്നു, ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ്. ഓരോ ദിവസവും ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിനോട് നടന്ന ഈ കൂട്ടം ആൾക്കാരെ, ഇവരുടെ കൂടെ എല്ലാം അന്യ ദൈവങ്ങൾ അവരുടെ വീടുകൾ, അവിടെ അവരുടെ കൂടാരങ്ങളിലുണ്ടായിരുന്നു. ആര് ദൈവത്തിന് വേണ്ടി ഒരു നിലനിൽപ്പ് എടുക്കും? ഹു വിൽ മേക്ക് എ സ്റ്റാൻഡ് ഫോർ ദ ലോർഡ് എന്നാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ടായി ഞാൻ കൊടുത്തത്. ഹൂ വിൽ സ്റ്റാൻഡ് ഫോർ ജീസസ്? കർത്താവിന് വേണ്ടി ആര് നിൽക്കും? ഉണ്ട്, നിങ്ങൾ പറയും ഞാൻ നിൽക്കും, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പോകണം. ഓക്കെ, ഞാൻ പണ്ടേ തുടങ്ങിയതാ. ഓക്കെ, ഇവരും തുടങ്ങിയാ കേട്ടോ. ഭയങ്കര വിടുതലായിരുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ കർത്താവേ, രക്തക്കോട്ടയങ്ങ് വളച്ചങ്ങ്. ഇവർ നിങ്ങൾ കണ്ടതിനേക്കാളും കൂടുതലായിട്ട് രക്തമൊക്കെ പുരട്ടി അവർ കണ്ട് അവർ ചെയ്തതാ ഇത് കേട്ടോ. വിനോദിപ്പം പറഞ്ഞു, സംഹാരദൂതൻ ദൈവം തന്നെ അതിലേക്കൂടെ കടന്നു പോയപ്പോൾ പാപികളായ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നുകൊണ്ട്. ആരാ ദുഷ്ടന്മാരെ? എല്ലാവരും ദുഷ്ടന്മാരായിരുന്നു. മനസ്സിലായോ? എല്ലാവരും ദുഷ്ടന്മാരായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതുണ്ട്. ദൈവം പറഞ്ഞു, ആ കട്ടളമേൽ രക്തം പുരട്ടുക. ആ രക്തം ഉണ്ടായിരുന്നിടത്ത് വന്നില്ല. ഇസ്രായേൽ മക്കൾ നല്ലവരായിരുന്നുകൊണ്ടല്ല, രക്തമുണ്ടായിരുന്നുകൊണ്ട് മാത്രം അവരെ നശിപ്പിക്കപ്പെട്ടില്ല. യോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരുടെ കൂടെ നടക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഏത് വഴിയിൽ നടക്കുമെന്ന് തീരുമാനിക്കുക. ഇന്ന് സഭയോട് ദൈവം പറയുന്ന ഇത് തന്നെയാണ്. ആരുടെ കൂടെ നിങ്ങൾ നടക്കും? ആരാണ് നിങ്ങൾ സേവിക്കാൻ പോകുന്നത്? ഞാനും എൻ്റെ കുടുംബമോ? ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ആരും എടുക്കാൻ പറ്റത്തില്ല. കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ മാതാപിതാക്കൾ പോലും എടുക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി കുട്ടികൾ എടുക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും ആ തീരുമാനം വ്യക്തിപരമായിട്ട് എടുക്കണം. പക്ഷേ മാതാപിതാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ആ തീരുമാനം എടുത്ത് അവരുടെ കുട്ടികളെ ആ വഴിയിൽ നടത്തുവാൻ. ഞാനിപ്പോൾ പേരൻറ്റിങ് ദൈവികത്വത്തിൽ കുട്ടികളെ വളർത്തുന്ന ഒരു സ്റ്റഡി തുടങ്ങി. ഞാൻ മിനിയാന്ന് അത് തുടങ്ങി. ഞാൻ ദീപയും കൂടെ പഠിപ്പിക്കുവാണ്. ദൈവത്തിൻ്റെ വഴിയിൽ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സ്വർഗസ്നായ നമ്മുടെ പിതാവ് ആക്ഷരികമായി ഒരു പുരുഷനായി ലോകത്തിൽ ജീവിക്കുമായിരുന്നെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കുട്ടികളെ വളർത്തുമോ അതേ രീതിയിൽ നിങ്ങൾ കുട്ടികളെ വളർത്തുന്നതാണ് ദൈവികമായ കുട്ടികളെ വളർത്തുന്ന രീതി. സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ അതിന് അങ്ങോട്ടാണ് എൻ്റെ പഠിത്തം, ഞങ്ങളുടെ പഠിത്തം മുമ്പോട്ട് പോകുന്നത്, ഞങ്ങളുടെ ക്ലാസ് പോകാൻ പോകുന്നത്. ഹൗ വുഡ് ഗോഡ് ബ്രിങ് അപ്പ് യുവർ ചിൽഡ്രൻ ഇഫ് ഹീ വാസ് ലിറ്ററലി ഫിസിക്കലി ടേക്കിംഗ് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ? എൻ്റെ അകത്ത് സ്നേഹമുണ്ട്, വിശുദ്ധിയുണ്ട്, ശിക്ഷയുണ്ട്, എല്ലാമുണ്ട്. ഒന്നും ദൈവം വിട്ടുകളയത്തില്ല. ദൈവത്തിൻ്റെ വഴി നടക്കണമെങ്കിൽ നോ ഒന്നേ, ഇവിടെ ഒരു വെല്ലുവിളിയാണ് ഒന്നേ. ആൾക്കാർ പറയുന്നു 19 മുതൽ 27 വരെ, ഞാൻ പെട്ടെന്ന് ഇത് ഓടിച്ച് പറയുവാണ്, അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള പ്രസക്തി ഞാൻ പറയുന്നു. 19 മുതൽ 27 വരെയുള്ളത് ഒന്നേ, അവർ പറയുന്നു ഞങ്ങൾ അയ്യോ ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയ ദൈവത്തെ വിടാനോ, ഞങ്ങൾ ഒരിക്കലും വിടത്തില്ല, അയ്യോ ഞങ്ങൾ ദൈവത്തിനോട് നടക്കാൻ പോവാ, ഞങ്ങൾ ദൈവത്തിനോട് നടക്കുന്നത്. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞത്. ഏത് വേഴ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 18ഉം 19ഉം വാക്യങ്ങളിൽ ഇല്ല, 17ഉം 18ഉം, 16, 17, 18 അയ്യോ അവിടെ എന്താ കൊടുത്തേക്കുന്നത്? എൻ്റെ ജന ഉത്തരം പറഞ്ഞത് യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിക്കാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. അയ്യോ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലയോ? ഏ നമ്മൾ കേട്ടാൽ നമ്മൾ ഓർക്കും അയ്യോ എന്തൊരു വിശുദ്ധരായ ആൾക്കാർ, കേട്ടാൽ നമുക്ക് ചിന്തിച്ചു പോവും എന്തൊരു വിശുദ്ധരായ ആൾക്കാർ, ഹോ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. 2 വേഴ്സ് കഴിയുന്നുണ്ടേ യോശുവ പറയുന്നു അങ്ങനെയാണെങ്കിൽ, യോശുവ പറയുന്നത് എന്തുവാ, നിങ്ങൾക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റുമോ? നമുക്കും പറ്റത്തില്ല. ഇവിടെ ആർക്കെങ്കിലും ദൈവത്തിനോട് തന്നെ നിങ്ങളുടെ തന്നെ ജീവിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? കർത്താവ് പറഞ്ഞു പറ്റത്തില്ലെന്ന്. പിന്നെ ആർക്കെങ്കിലും വേറെ ഉറപ്പുണ്ടെങ്കിൽ അത് വേറെ കാര്യം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. അതിനെക്കുറിച്ച് പറയും അവസാനം. പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യും എന്ന്. യോശുവ എന്താ പറഞ്ഞേ? പറ്റത്തില്ല. കാരണം എങ്ങനെയാണ് ഈ യോശുവ ഒരു പ്രവാചകനായിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. മേ ബി യു ആർ എ പ്രോഫറ്റ് അറ്റ് ദിസ് പോയിന്റ്. കാരണം നമ്മൾ ഈ അനായതപരമ്പരയുടെ ബുക്കിലോട്ട് ചെന്നാൽ പിന്നെ നമ്മൾ വേറെ ഒരു സന്ദേശത്തിൽ ഞാനത് ചിലപ്പം നോക്കിയേക്കും. അവിടെ പറയും പിന്നെയും പിന്നെയും വരുന്ന ഒരു പിന്നെയും പിന്നെയും 2-3 പ്രാവശ്യം വരുന്ന ഒരു വർക്കുണ്ട്. എല്ലാവരും അവനവന് തോന്നിയത് ചെയ്തു. എല്ലാവരും അവനവന് തോന്നിയത് ചെയ്തു. ഈച്ച് വൺ ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ഹിസ് ഓൺ ഐസ്. യോശുവ പറഞ്ഞു തന്നെ നടന്നു. സോ യോശുവരോട് പറയുന്നു നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ട് യോശുവ എന്തുവാണ്? സോ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഒരു ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊരു നന്ദി, ഒരു തിരിഞ്ഞു നോക്കൽ, തിരിഞ്ഞു നോട്ടം, അതിനെക്കുറിച്ചുള്ള ഒരു കൃതജ്ഞത, അതൊക്കെയാണ് ആദ്യം. രണ്ടാമത് യോശുവ അവരോട് ഒരു വെല്ലുവിളി കൊടുക്കുമായിരുന്നു. നിങ്ങൾ ആരുടെ കൂടെ പോകുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കും, ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും. മൂന്നാമത് നമ്മൾ കാണുന്നത് എ സോബർ എസ്റ്റിമേറ്റ് ഓഫ് ഗ്രൗണ്ട് റിയാലിറ്റീസ്. യഥാർത്ഥ വാസ്തവം അവരെ വളരെ വളരെ കൃത്യമായിട്ട് യോശുവ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ നടക്കുമോ? നടക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം? യോശുവയ്ക്ക് അറിയായിരുന്നു അവരുടെ കയ്യിൽ അവരുടെ കൂടാരങ്ങളിൽ അന്യ ദൈവങ്ങൾ ഉണ്ട്. അവർ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കാണുവാണെങ്കിലും അവർ തങ്ങളുടെ സ്വന്തം കൂടാരങ്ങളിൽ അന്യ ദൈവങ്ങളുടെ ബിംബങ്ങളെ എടുത്ത് മാറ്റാൻ തയ്യാറല്ലായിരുന്നു. ഇനി ഞാൻ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് വരികയാണ്. ഒരു 15 മിനിറ്റിൽ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഐ കൻ സ്റ്റോപ്പ്. Romans 12:1-2 നമ്മൾ ഇത് കാണുന്നു, കാണുന്ന ഇതാണ്: ആകയാൽ ദൈവത്തിൻ്റെ മനസ്സലവ്. ഞാൻ ആ വേർഡ്സ് ഒന്ന് വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സലവ്? ഞാൻ ആദ്യം പറഞ്ഞു 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോൾ പൗലോസ് അവരോട് എല്ലാവരും പാപം ചെയ്തു, ദൈവം നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി തന്നു, അവനിൽ വിശ്വസിക്കുകയും അനുദിപ്പിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രായശ്ചിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ രക്ഷയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മുമ്പോട്ട് പറയുന്നു. അതെല്ലാം പറഞ്ഞ് നമ്മുടെ പോരാട്ടം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 12 അധ്യായത്തിൽ പറയുവാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. സോ യോശുവ പറഞ്ഞ അതേ കാര്യം തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദൈവം നമ്മളെ ഫറവോൻ്റെ അടിയിൽ നിന്ന് വിടുവിച്ചെന്നുള്ളതല്ല, ദൈവം നമ്മളെ നമ്മുടെ വലിയ പാപത്തിൽ നിന്നും നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ കയ്യിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. അത് വളരെ വ്യക്തമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സി, ഞാനൊരു കാര്യം പറയട്ടെ. 2 മുമ്പേ ഞാൻ ആരാധന നടത്തിയായിരുന്നു. അന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇവിടെ വന്നവരെല്ലാം ആദ്യത്തെ ഞായറാഴ്ചയിൽ നമ്മൾ സഭയായിട്ട് കൂടി വരുന്നുണ്ട്. നമ്മൾ എത്ര പേരുണ്ടെന്ന് പറയാമോ? ഈ സഭയിൽ നമ്മൾ കൂടി വരുന്ന ഈ കൂടുവരവിൽ എത്ര പേരുണ്ടെന്ന് പറയാമോ? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, എത്ര പേരുണ്ട്? ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം പറയേണ്ടിയേ. എത്ര പേരുണ്ട് അച്ചു? എത്ര പേരുണ്ടായിരിക്കും? നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ കടന്നു വരുന്ന ഈ കൂട്ടത്തിന് മുമ്പാകെ മാത്രമല്ല, ദൈവം ഇവിടെ ഉണ്ട്. ദൈവ എബ്രായർ 12. നിങ്ങൾ തിരിച്ചാട്ട്, ഞാൻ ഇന്നത്തെ മെസ്സേജ് തീർത്തില്ലെങ്കിലും ഞാൻ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളെ ബോധിപ്പിച്ചിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എബ്രായർ 12:22 മുതൽ ഞാൻ വായിക്കുകയാണ്.
പിന്നെയും സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്.
ഇത് സത്യമാണോ? ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാം തന്നെ ദൈവത്തോടാ പറയുന്നത്, എന്നോടല്ല പറയുന്നത്. നിങ്ങൾ ഈ ചെറിയ കൂട്ടത്തിന് മുമ്പാകെ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുവാണെങ്കിൽ യു ആർ ടോട്ടലി ബ്ലൈൻഡ്. നമ്മൾ അന്ധരാണ്. നിങ്ങൾ വചനം വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. നമ്മൾ വരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൈവെക്കണമെന്നും ഹല്ലേലൂയ പറയണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നും ഞാൻ പറയത്തില്ല. ഓക്കെ? പക്ഷേ നമ്മുടെ ഹൃദയത്തിലെങ്കിലും ദേർ ഷുഡ് ബി എ റെസ്പോൺസ് ടു ഗോഡ്. അവിടെ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടിയവരാണ്. ചെയ്തിട്ടില്ലെങ്കിൽ നടക്കാൻ നോക്കിയിട്ട് കാര്യവുമില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കൂടെ നമ്മൾ നടക്കേണ്ടിയവരാണ്. ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തെ കയറി പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനൊരാളോട് സുവിശേഷം പറയുവാണ്, ആരാ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു, സഹോദര, കർത്താവിനെ രസമായി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ദിവസം കർത്താവ് വരാൻ പോവാണ്, ഞാനങ്ങ് പോകും കേട്ടോ. എന്നെ പുള്ളി പറയുവാ, സാറേ ഞാനും സാറിൻ്റെ കാല് പിടിച്ച് ഞാനങ്ങ് വരുമെന്ന്. പുള്ളി പറഞ്ഞ ഞാനും കാണും. എവിടെ ഇങ്ങനെ കാണും? ഞാൻ സാറിൻ്റെ കാല് പിടിച്ച് ഞാനങ്ങ് വരുമെന്ന്. ഞാൻ എൻ്റെ കാല് പിടിച്ച് വരാൻ പറ്റത്തില്ല. നേരായിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഫാദറും മദറും കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് കൊച്ചു പിള്ളേരെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ, അപ്പായും അമ്മയും കർത്താവിനെ അറിഞ്ഞവരാണ്, അതുകൊണ്ട് ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. തീരുമാനം എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൊച്ചുകുട്ടികൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരും അവരവരെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം. സ്നാനത്തെക്കുറിച്ച് പാസ്റ്റർ കുറേ കഴിഞ്ഞ് പറയും, അതോ ആരെങ്കിലും പറയും. സ്നാനപ്പെടുന്നത് തന്നെ നിങ്ങളുടെ കൂട്ടുകാർ സ്നാനപ്പെടാൻ പോയി പോന്നു, അല്ലെങ്കിൽ അവരെല്ലാം സ്നാനപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് പ്രായമായില്ലേ. ഇതിനൊന്നുമല്ല നമ്മൾ സ്നാനപ്പെടേണ്ടത്. കർത്താവിനെ കണ്ടുമുട്ടിയോ? കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചോ? എൻ്റെ ദൈവം യേശുവാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവൻ്റെ കൂടെ ദിവസവും നടക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് മുതൽ അവൻ്റെ കൂടെ ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളവരാണ് സ്നാനപ്പെടേണ്ടത്. ആദിമസഭയിൽ അവർ കേട്ട ദിവസം തന്നെ സ്നാനപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയോ? അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവരെ കൊല്ലാൻ, മരിക്കാൻ തയ്യാറായിട്ടാണ് അവർ സ്നാനപ്പെടാൻ പോകുന്നത്. അറിയോ, മരിക്കാൻ തയ്യാറായിട്ട്. കാരണം കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ടായിരുന്നെങ്കിൽ അവർ മരിക്കുക എന്നുള്ളത് സാധ്യതയേറിയ ഒരു കാര്യമായിരുന്നു. ബിഗ് പോസിബിലിറ്റി. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഓക്കെ 1, 2, 3 വാക്യം 1, 2 വാക്യങ്ങൾ 1, 3 വാക്യം വായിച്ചാട്ടെ. 1 പത്രോസ് 2.
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ.
ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റിംഗ്. മലയാളത്തിൽ അത് ആ ഒരു ആശയം ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇഫ് യു ഹാവ് ടേസ്റ്റഡ് ദ കൈൻഡ്നെസ് ഓഫ് ദ ലോർഡ്, നിങ്ങൾ കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വാഞ്ചിക്കുക എന്നാണ് അത് യവന ഭാഷയിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് മലയാളത്തിൽ അത് അങ്ങനെ തർജ്ജമ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയില്ല. ഇഫ് യു ഹാവ് ടേസ്റ്റഡ് ഓഫ് ദ കൈൻഡ്നെസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠമായ ആ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. യോശു അവരോട് പറയുന്നു, നിങ്ങളിത് അനുഭവിച്ചവരല്ലേ? ഇന്ന് പുതിയ നിയമത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചവരാണെങ്കിൽ നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുക. അതിനൊരു വിലയുണ്ട് കേട്ടോ. നമ്മൾ സമർപ്പിച്ചില്ലെങ്കിലും ഒരു വിലയുണ്ട്. ഞാനിത് ഇപ്പോൾ പറയാൻ പോവുകയാണ്. നമ്മൾ മുമ്പോട്ട് നോക്കുന്ന ഉടനെ നമ്മൾ വീണ്ടും ജനിച്ചു, ദൈവത്തിനോട് നടക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നു, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അവസാനത്തേക്ക് വരാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ തീരുമാനിച്ച ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഞാൻ സഭയിൽ കാണുന്നുണ്ട്. ആ പ്രശ്നം ഇതാണ്, നമ്മൾ ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും തമ്മിൽ നമ്മൾ വേർപെടുത്തിയിരിക്കുന്നു. ആത്മീയ ജീവിതം എന്തുവാണ്? പ്രാർത്ഥന, ആരാധന, മീറ്റിങ്, പ്രെയറ്, ഫാസ്റ്റിങ്, ഇവിടെ വരുന്നു, അത് ചെയ്യുന്നു, ഔട്ട്റീച്ച് ചെയ്യുന്നു, ആളുകളുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു. ഭൗമിക ജീവിതം നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ പണം നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മളൊരു ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ നമ്മുടെ ജീവിത അഭിലാഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഏത് വിധേയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതിലുള്ള നമ്മളുടെ മനോഭാവം. എങ്ങനെയോ ഈ ആത്മീയ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവർ ഭൗമിക ജീവ ഭൗമിക ജീവിതം എന്ന് പറയുന്നത് ശരിയാണോ? ഫിസിക്കൽ കറക്റ്റാണോ ഞാൻ പറയുന്നത് മനീഷ്? ഭൗമിക ജീവിതം എന്ന് പറയുന്നത് കറക്റ്റാണോ? ഫിസിക്കൽ എന്ന് പറയുന്നത് നാച്ചുറൽ സുനിൽ? ഭൗമിക ജീവിതമാണല്ലോ. ഓക്കെ, ഭൗതിക ജീവിതം. ഓക്കെ, ഭൗതിക ജീവിതം. സോറി, താങ്ക് യു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തെറ്റാന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുടെ മോഹങ്ങൾ കണ്ടപ്പോൾ. ഭൗതിക ജീവിതം. ഓക്കെ, സോ ആ ഭൗതിക ജീവിതങ്ങൾ എങ്ങനെയോ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതാണ് പോകുന്നത്. അനേകർ ഇത് മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാകുന്നത്. എന്തുവാണ്? 2000 പേരിരിക്കാവുന്ന സഭാ കെട്ടിടങ്ങളിൽ 20 പേര് പോലും ഇല്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കുന്നു സഭയെന്ന് പറയുന്നത് ക്രിസ്മസിന് നിറയും കേട്ടോ, ഗുഡ് ഫ്രൈഡേക്ക് ഒന്നിറയും, 2 പ്രാവശ്യമേ നിറയത്തുള്ളൂ, ആളുകൾ വരത്തുള്ളൂ. ഈ ആത്മീയ ജീവിതം നമ്മൾ അത്രയും ആയിട്ടില്ല കേട്ടോ, നമ്മൾ ഞായറാഴ്ചയെല്ലാം വരും, അത്രയും ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. പെതുക്കെ പെതുക്കെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് വേണ്ട, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചർച്ചിൽ പോകേണ്ട, ദൈവത്തിൻ്റെ ആളുകളുടെ കൂടെ കൂടേണ്ട ആവശ്യമില്ല. വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ സഭാകൂട്ടത്തിൽ കൂടി വരുന്നത് നിങ്ങൾ വിട്ടുകളയരുത് എന്നുണ്ടെങ്കിൽ തന്നെ അത് കുഴപ്പമില്ലെന്നേ, ദൈവത്തിന് മനസ്സിലായോ? എബ്രഹാം ലേഖകന് മനസ്സിലായില്ല, പരിശുദ്ധാത്മാവ് അവനെ നടത്തിയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ നടക്കുന്നു. എന്തുകൊണ്ട്? ഞാനിപ്പം ഇതൊന്ന് വിവരിക്കാൻ പോവാണ് ഒരു. ഓക്കെ, എനിക്കിനി 7 മിനിറ്റൂടെ ഉള്ളൂ. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തും പെട്ടെന്ന്. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു തീരുമാനം എടുക്കുന്നു. എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജോലിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ആ തീരുമാനവും ഒരു അക്രൈസ്തവനും ചെയ്യുന്ന തീരുമാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുകയും ഒരു അക്രൈസ്തവൻ പെരുമാറുകയും ചെയ്യുന്നതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്ന് ഓർക്കണം, ഇനിയും ജീവിക്കുന്നത് കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവരെന്തുവാ? ഇനിയും ജീവിക്കുന്നത് ഞാൻ തന്നെ അല്ലേ? ഇനിയും ജീവിക്കുന്നത് ഞാൻ തന്നെ, ക്രിസ്തുവോ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിക്കുവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണോ? ഇതാണ് യോശുവ അവരോട് ചോദിക്കുന്നത്. വേറെ പശ്ചാത്തലമാണ്, വേറെ ഒരു സിറ്റുവേഷനാണ്. ക്രോസ് ക്രൂശിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. പക്ഷെ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നത്, അന്യ ദൈവങ്ങളുടെ പുറകെയാണ് നടക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാനൊരു മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടൊരു കഥയാണ്, നടന്നൊരു കഥയാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയുമാണ്, പക്ഷേ എന്നെ പേര് പറയുന്നില്ല, എവിടാണെന്ന് പോലും പറയുന്നില്ല, കൊല്ലത്തേതാലും അല്ല. ഓക്കെ, ആ കുട്ടി ജോലിക്ക് വേണ്ടി പോയി, 4-5 ഇൻ്റർവ്യൂ എടുത്തു. പുള്ളിക്ക് നല്ലതായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു കേട്ടോ. അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയുകയും ചെയ്തു, യു ആർ വണ്ടർഫുൾ. പക്ഷേ അവിടുന്ന് ജോലി കിട്ടത്തില്ല. ഉടനെ പുള്ളിക്കാർ ഈ കുട്ടി ആ ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാരോട് വിളിച്ചു ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്? അവർ പറഞ്ഞു, യു ആർ ദ ടോപ്പർ. പക്ഷെ എന്താ പറ്റിയെന്നറിയോ? അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കും, നിങ്ങളുടെ ഹോബീസ് എന്തുവാന്ന്. പിന്നെ പുള്ളിക്കാരി പറയും, ഞാനൊരു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ചേർച്ചിൽ പോകും, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് ജോലി കിട്ടത്തില്ല, തുറന്നു പറഞ്ഞു. അവർ ഈ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും മുമ്പാകെ ഒരു തിരഞ്ഞെടുപ്പ്, ഞാൻ ഇനിയും അത് പറയാതിരിക്കണോ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണോ, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാതെ ആ ജോലി കിട്ടുമല്ലോ, അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്റ്റാൻഡ് എടുക്കാമല്ലോ. അവർ തീരുമാനിച്ചു, ഇല്ല, ഓരോ പ്രാവശ്യവും നീ പറയുക തന്നെ ചെയ്യും. അവസാനം ഇന്ന് ദൈവകൃപയാൽ ആ കുട്ടിക്ക് ഒരു ജോലിയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് തീരുമാനമെടുത്തേനെ? ഇവിടെ ഇരിക്കുന്ന ഓരോ യങ് പീപ്പിളിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് തീരുമാനമെടുത്തേനെ? നിങ്ങൾ മാതാപിതാക്കളായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് പറഞ്ഞേനെ? നിങ്ങളുടെ കുട്ടികളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേനെ? ഇതാണ് ദൈവത്തെ സേവിക്കുന്നോ അന്യദൈവങ്ങളെ സേവിക്കുന്നോ എന്നുള്ളതിൻ്റെ വ്യത്യാസം. ഇത് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു കപ്പിളിൻ്റെ മകളാണ്. അതുകൊണ്ടാണ് എനിക്കറിയാവുന്നതാണ്, അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തിലെ പല പല കാര്യങ്ങളുണ്ട്. ഗോ ഫോർ യുവർ ഡ്രീംസ്, മാക്സിമൈസ് യുവർ പൊട്ടൻഷ്യൽ, ഇങ്ങനെയൊക്കെ ലോകം പറയും. പക്ഷെ ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് പൊത്തൊരുത്തപ്പെട്ടു പോകും? നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്, അതോ ദൈവഹിതത്തിൻ്റെ പുറകെയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിൻ്റെ പുറകെയാണ് നിങ്ങൾ പോകുന്നത്? കുട്ടികളല്ല, പ്രായമുള്ളവരും. എന്തുകൊണ്ടാണ് നമ്മൾ ചില പദ്ധതികൾ ഇടുന്നത്? ദൈവം പറഞ്ഞിട്ടോ? പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ചെയ്യണമെന്ന് നമ്മൾ ഇറങ്ങിത്തിരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തടത്ത് പോകേണ്ടി വരും. അറിയാമോ, ഞാൻ ഉദാഹരണമാണ്, എനിക്കും ഇഷ്ടമില്ലാത്തടത്ത് ഞാൻ വന്നു. എവിടാ? കൊല്ലത്ത്. ഒരിക്കലും കൊല്ലത്തിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, കൊല്ലമല്ല കേരളത്തിൽ വരണമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ വന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം എടുത്ത് നമ്മളെ ഉപയോഗിക്കും. പക്ഷെ നമ്മുടെ ഹിതം മാത്രം ചെയ്യാൻ ഉണ്ടെ. യോശുവ അവരോട് ചോദിക്കുകയാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ചില വാക്യങ്ങൾ എടുത്ത് നമ്മൾ ഇതിനുവേണ്ടി നീതീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്യം എടുത്ത് വായിക്കുവാണ്, സങ്കീർത്തനം 37:4. അത് പറയുന്നത് ഇതാണ്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അയ്യോ, താങ്ക് യു ലോർഡ്, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നീ അങ്ങ് തരാൻ പോവാണല്ലോ. പക്ഷെ ആ വേഴ്സ് എന്തോ പറയുന്നേ, എന്താ പറയുന്നേ? യഹോവയിൽ രസിച്ചുകൊള്ളുക, അങ്ങനെ യഹോവയിൽ രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം തരും. നമ്മൾ വചനങ്ങൾ എടുത്ത് നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം ആർക്കാണ്? ഇതാണ് യോശുവരോട് പറയുന്നത്. യോശുവരോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾ ആരെ സേവിക്കാൻ പോകുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് സഭയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. ഡിസൈബിൾസ് ഫെലോഷിപ്പ് 20 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് തീരുമാനിക്കുന്ന, ഇങ്ങനെ ദൈവം പിന്നെയും പിന്നെയും നമ്മളോട് ചോദിക്കുന്നതിൻ്റെ പ്രതികരണമാണ് തീരുമാനിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പിന്നെയും 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 ദൈവം ചോദിക്കുന്നു. ഞാൻ പഴയനിയമത്തിൽ നിന്നാണ് ചോദിച്ചത്, പിന്നെ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ശാമുവേൽ ഇതേ ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കഴിയുന്നുണ്ടെ ദാവീദ് ചോദിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, പിന്നെ പ്രവാചകന്മാർ പിന്നെയും 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 ചോദിക്കും, പിന്നെ കർത്താവ് ചോദിക്കുന്നു, പൗലോസ് ചോദിക്കുന്നുണ്ട്, വെളിപാട് വരെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഇതേ തീം റെക്കേഴ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. എന്തുകൊണ്ട്? ദൈവത്തിനറിയാം നമ്മൾ തെറ്റിപ്പോകുന്നവരാണ് പലപ്പോഴും. നമ്മളെങ്ങനെ മുമ്പോട്ട് പോകും? കർത്താവിൻ്റെ ജീവിതം, സ്തോത്രം, കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയക്കുവാണ് നിങ്ങൾക്ക് പറ്റാത്തത് ചെയ്യുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് നമുക്കറിയാത്ത സാഹചര്യങ്ങൾ നമ്മളെ നയിക്കും, നമ്മളോട് സംസാരിക്കും, നമ്മുടെ കണ്ണ് തുറക്കും, നമ്മളോട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണമെന്നും നമ്മളെന്ത് ചെയ്യണമെന്നും നമ്മളെവിടെ പോകണമെന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തും. ഇതാണ് സത്യം. ദൈവത്തിനോട് നടക്കുവാണെങ്കിൽ, പക്ഷേ പരിശുദ്ധാത്മാവിനോട് നടക്കാത്തവരോ, നമ്മൾ ലോകപരമായിട്ടുള്ള ഈ ആത്മീയ ജീവിതം വേറെയും ഭൗതികമായ ജീവിതം വേറെയുമായിട്ട് അവശേഷിക്കും. ഒരു കാര്യം പറയട്ടെ, ഭൗതികമായി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. എല്ലാ കാര്യങ്ങളും, എല്ലാ തീരുമാനങ്ങളും, എല്ലാ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ. വി ആർ കോൾഡ് ഇൻ ടു എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. അമാനുഷികമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ തലകളെ വണക്കാം. ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ, ഞാൻ പല കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിച്ചു. ക്ഷമയില്ലായ്മ, ഇത് വലിയൊരു ഭൗതികമായ ലോകത്തിൻ്റെ ഒരു വഴിയാണ് ക്ഷമയില്ലാതെ നടക്കുന്നത്. ഞാൻ അവനെ ക്ഷമിക്കത്തില്ല, അല്ലെങ്കിൽ ലോകപരമായി ജഡികമായ ചിന്തകൾ, ആസക്തികൾ, പണത്തിന് പുറകെ നടക്കുന്നത്, ഇതെല്ലാം അന്യ ദൈവങ്ങളാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വഴി വിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വഴികളിൽ നടക്കുന്ന ഒരു പ്രവണത. നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കുറച്ച് സമയം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാട്ടെ, കർത്താവേ, അങ്ങ് എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? പിതാവേ, അങ്ങ് അങ്ങയുടെ വചനം ഞങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ശരിയാകാനുണ്ട് കർത്താവേ. ഇവിടെയുള്ള അനേകരുടെ ജീവിതത്തിൽ ശരിയാകാനുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും അങ്ങയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സേവിക്കുമെന്ന് പറയുന്നുണ്ടേ, ഞങ്ങളുടെ സ്വയം, ഞങ്ങളുടെ തീരുമാനങ്ങൾ, ഞങ്ങൾ കർത്താവേ, ഞങ്ങൾ ഒട്ടും തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ, ഒന്ന് രൂപാന്തരപ്പെടാൻ, വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതമാണ് ഏറ്റവും നല്ലത് എന്ന് അറിയുവാനും അങ്ങയുടെ ഹിതത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് കടന്നു പോകുന്നുണ്ടേ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ വചനം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ. യേശു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകുവാൻ കർത്താവേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് പരമേൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.